എല്ലാ രാജ്യങ്ങളിലെയും സുവിശേഷ പ്രസാധകരിൽ നിന്നുള്ള പുകവലി വിരുത്ത്. ദയവായി പുകവലിയുടെ ദൂഷ്യവശങ്ങൾ എന്നെ കാണിക്കൂ. ആരെങ്കിലും ചോദിച്ചേക്കാം, അതിന് ഞങ്ങൾ ഇനിപ്പറയുന്ന മറുപടി നൽകുന്നു. 7 മാരകമായ പാപങ്ങളിൽ ഒന്ന് ജടികമോഹമാണ്. കൊലോസ്യർ 3:5-6. ഇത് ഇന്ദ്രിയപരമായ തൃപ്തികരമല്ലാത്ത വിശപ്പാണ്, അനിയന്ത്രിതമായ ആസക്തി, ഒരു ദുഷിച്ച അഭിനിവേശം. മനുഷ്യ ശരീരത്തിന് ഒരു രൂപത്തിലും പുകയിലയുടെ ആവശ്യമില്ല. പുകയില തൃപ്തിപ്പെടുത്തുന്ന ഒരു ഭക്ഷണമല്ല, മറിച്ച് ശുദ്ധമായ ഒരു വിഷമരുന്നാണ്. അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തൃപ്തികരമല്ലാത്ത വിശപ്പ് സൃഷ്ടിക്കുന്നു. അതിനെ ജടിക ആഗ്രഹം എന്ന് വിളിക്കുന്നു. കൊലോസ്യർ 3:5-6. അഹങ്കാരം, അത്യാഗ്രഹം, ജടികമായ ആഗ്രഹം, കോപം, ആർത്തി, അസൂയ, അലസത എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന 7 മാരകമായ പാപങ്ങളിൽ ജടികമായ ആഗ്രഹം എണ്ണപ്പെട്ടിരിക്കുന്നു. മിക്കവാറും എല്ലാവരും പുകവലിക്കുകയോ നീക്കം ചെയ്യുകയോ ഈ ശീലത്തിന്റെ ദോഷം ക്ഷമിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. നീതിമാൻ ആരുമില്ല എന്ന് ദൈവവചനം പ്രഖ്യാപിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. റോമർ 3:10-23. നമ്മളെല്ലാവരും കാണാതെ പോയ ആടുകളെ പോലെയായിരുന്നു, ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുന്നു. യെശയ്യാവ് 53:6. ഒരു പ്രത്യേക തിന്മ സാർവത്രികമായി തീർന്നതിനാൽ അതിൽ ഏർപ്പെടുന്നതിന് വഴികഴിവില്ല. അനാവശ്യമോ പാപമോ ആയ മാലിന്യങ്ങളെ ദൈവം കുറ്റം വിധിക്കുന്നു. തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾക്ക് എന്തിന് പണം ചെലവഴിക്കുന്നു? എന്തിനാണ് നിങ്ങളുടെ കൂലി ചിലവഴിച്ചിട്ട് ഇപ്പോഴും പട്ടിണി കിടക്കുന്നത്? അവർ വ്യർത്ഥമായ അധ്വാനത്താൽ തളർന്നു പോകുന്നു. അവർ പണിതതൊക്കെയും അഗ്നിജ്വാലയായി പോകുന്നു. യെശയ്യാവ് 55:2, ഹബക്കൂക്ക് 2:13. പണവും സമയവും ആരോഗ്യവും പാഴാക്കുക, അത് മദ്യത്തിലോ പുകയിലയിലോ മറ്റേതെങ്കിലും ഹാനികരമായ വസ്തുവിലോ ആകട്ടെ, തീർച്ചയായും ദൈവഹിതമല്ല. പുകയില കമ്പനികളെ സമ്പന്നമാക്കുന്ന 10,00,000 പൗണ്ട് പുകയും ചാരവും, ഞരമ്പുകളും തകർന്ന ഹൃദയങ്ങളും, തൊണ്ടവേദന, ശ്വാസനാളത്തിലെ വീക്കം, ശ്വാസകോശ അർബുദം മൂലമുള്ള മരണം എന്നിവയ്ക്ക് നൽകാനുള്ള കഠിനമായ വിലയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ സിഗരറ്റ് വലിക്കുന്നത് മൂലം ഇംഗ്ലണ്ടിൽ 100,000-ത്തിലധികം ആളുകൾ ശ്വാസകോശ അർബുദം ബാധിച്ച് അജ്ഞാതരായി മരിച്ചുവെന്നും അടുത്ത ദശകത്തിൽ കുറഞ്ഞത് 2,50,000 പേർ പതുക്കെ മരിക്കുമെന്നും ലണ്ടൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് പ്രഖ്യാപിക്കുന്നു. പാപകരമായ ആചാരം അത് തിന്മയാണെന്ന് തെളിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇതിലും ഞെട്ടിക്കുന്ന മറ്റ് കണക്കുകൾ നൽകാം. പുകയിലയുടെ ഇരകൾ നൽകുന്ന ഭയാനകമായ വില മെഡിക്കൽ സയൻസ് പോലും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുകയില വലിക്കുന്നയാൾ, പ്രത്യേകിച്ച് പുക ശ്വസിക്കുന്നയാൾ, സാവധാനം എങ്കിലും ഉറപ്പായും ഇൻസ്റ്റാൾമെന്റ് പ്ലാനിൽ ആത്മഹത്യ ചെയ്യുന്നു. 40-50 വയസ്സിൽ, 70, 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുമായിരുന്നപ്പോൾ ജീർണ ബാധിച്ച് മരിക്കുന്ന ഒരാൾ ഗ്യാസ് ജെറ്റ് ഓണാക്കുന്ന വ്യക്തിയെപ്പോലെ ആത്മഹത്യ ചെയ്തു. ഡോക്ടർ എച്ച് ബ്രിസ്, പുകയില എങ്ങനെയാണ് കൊല്ലുന്നത്? വർഷങ്ങളായി കുഷ്ഠരോഗം ബാധിച്ച നിരവധി ആളുകൾ കാൻസർ, ന്യൂമോണിയ, ഹൃദ്രോഗം അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ എന്നിവ മൂലം മരിക്കുന്നു. പുകയിലയും അതുതന്നെ ചെയ്യുന്നു. അത് പരോക്ഷമായി കൊല്ലുകയും കുറ്റപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സിഗരറ്റ് പുകയ്ക്ക് നാഡീകേന്ദ്രത്തിൽ ഒരു അക്രമാസക്തമായ പ്രവർത്തനമുണ്ട്. തലച്ചോറിലെ കോശങ്ങളുടെ അപചയം ഉണ്ടാക്കുന്നു. ഇത് ആൺകുട്ടികൾക്കിടയിൽ വളരെ വേഗത്തിലാണ്. പുകവലിക്കുന്ന ഒരു ആൺകുട്ടിക്കും പുരുഷനും എന്റെ ലബോറട്ടറികളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇ.ടി.എഡിസൺ, പുകയില ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഒരു ചട്ടം പോലെ ഒരു പള്ളിയിൽ മതം മാറിയവർ പിന്തിരിയുന്നു. ജെ.മക്കോലി, സിഗരറ്റ് വലിക്കുന്ന അമ്മയിൽ ജനിച്ച കുഞ്ഞിന് അസുഖമുണ്ട്. വിഷബാധയേറ്റ് ജനിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കാം. കരൾ, ഹൃദയം, മറ്റ് അവയവങ്ങൾ എന്നിവയുടെ അപജയമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കാണിക്കുന്നത്. സാധാരണ സിഗരറ്റ് വലിക്കുന്ന അമ്മമാരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളിൽ 60% ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്നു, കൂടുതലും 2 വയസ്സ് തികയുന്നതിനു മുമ്പ്. ഡോക്ടർ സിയിൽ ബാർബർ, സ്വന്തം സന്തതികളെ കൊന്നൊടുക്കുന്ന പിതാക്കന്മാരും അമ്മമാരും വിധിദിനത്തിൽ ദൈവമുമ്പാകെ ഉത്തരം പറയേണ്ടി വരും. യെഹെസ്കേൽ 8:17-18 വാക്യങ്ങൾ പുകവലിയുടെയും പുകയില വലിക്കുന്നതിന്റെയും തിന്മയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ അത്ഭുതപ്പെടാനില്ല. നിങ്ങൾ ഇവിടെ കണ്ട മ്ലേച്ഛമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നാടുനീളെ അക്രമം നടത്തുന്നതിൽ അവർ തൃപ്തരല്ല. ഇല്ല, അവർ വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ അത് ചെയ്ത് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കണം. നോക്കൂ, സാധ്യമായ ഏറ്റവും നിന്ദ്യമായ മാർഗം, മൂക്കിൽ ഒരു ശാഖ ഇടുന്ന ഒരു പുറജാതീയ ആചാരത്തെക്കുറിച്ചുള്ള പരാമർശം. എന്റെ കോപത്തിന്റെ എല്ലാ ശക്തിയും അവർ അനുഭവിക്കും. ഞാൻ അവരെ വെറുതെ വിടുകയോ കരുണ കാണിക്കുകയോ ഇല്ല. അവർ കഴിയുന്നത്ര ഉച്ചത്തിൽ എന്നോട് പ്രാർത്ഥിക്കും, പക്ഷേ ഞാൻ അവരെ ശ്രദ്ധിക്കില്ല. ഫാഷന്റെ ഈ ദുഷിച്ച ആചാരത്തെ, പുകയില തിന്മയെ ഒരു പരിശുദ്ധ ദൈവം വെറുക്കുന്നു. പള്ളി കെട്ടിടത്തിൽ പുകവലിക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും പള്ളിയിൽ പോകുന്ന ആളുകൾ അപലപിക്കും, പ്രത്യേകിച്ച് ഒരു പള്ളിയിലെ സേവന സമയത്ത്. ക്രിസ്തു തന്റെ ശരീരം ക്രൂശിക്കപ്പെടാൻ നൽകുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ അവൻ നമ്മുടെ ശരീരങ്ങളെയും ഹൃദയങ്ങളെയും തിരഞ്ഞെടുത്തു. യേശുവിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിറക്കപ്പെടുകയും ചെയ്തു. അവന്റെ ആലയമാകാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം. കുത്ത്. നിങ്ങളിൽ വസിക്കുന്നതും ദൈവം നിങ്ങൾക്ക് നൽകിയതുമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ നിങ്ങളുടേതല്ല, ദൈവത്തിനാണ്. അവൻ നിങ്ങളെ വിലക്കി വാങ്ങി. അതിനാൽ ഉപയോഗിക്കുക നിങ്ങളുടെ ശരീരങ്ങൾ ദൈവമഹത്വത്തിനായി. 1 കൊരിന്ത്യർ 6:19-20. നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ പാപം മേലാൽ ഭരിക്കപ്പെടരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവിക സ്വയത്തിന്റെ ആഗ്രഹങ്ങളെ അനുസരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗവും ദുഷിച്ച ഉദ്ദേശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പാപത്തിന് സമർപ്പിക്കരുത്. പകരം ഉള്ളവരെപ്പോലെ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു നീതിപൂർവകമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ മുഴുവൻ സത്തയും അവനു സമർപ്പിക്കുക. 6:12-13. ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം വിശുദ്ധവും നിങ്ങൾ തന്നെ അവന്റെ ആലയവും ആകുന്നു. 1 കൊരിന്ത്യർ 3:16-17. ദൈവം തന്റെ ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ എന്തിനാണ് നാം സൂക്ഷിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുന്നത്? പുകയിലെയും സാത്താനും. എന്റെ സുഹൃത്തായ ഒരു ടൗൺ കൗൺസിലർ ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അവൻ മദ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും പുകയിലയുടെ അടിമയായി തുടർന്നു. പുകവലി ഉപേക്ഷിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഈ ദുരാഗ്രഹത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. സിഗരറ്റും പൈപ്പും പുകയിലയുമൊക്കെ വലിച്ചെറിയുമായിരുന്നു. പക്ഷേ പിറ്റേന്ന് ഓഫീസിലേക്കുള്ള യാത്രാമധ്യേ വീണ്ടും നല്ല സാധനങ്ങൾ വാങ്ങാതെ ആദ്യത്തെ കട കടക്കാൻ കഴിഞ്ഞില്ല. താൻ ഇപ്പോഴും ഈ കളയുടെ ഒരു പാവപ്പെട്ട അടിമയാണെന്ന് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയ അദ്ദേഹം നിരുത്സാഹപ്പെടുകയും നിരാശനാകുകയും ചെയ്തു. ഒരു തണുത്ത ശീതകാല സായാഹ്നത്തിൽ അവൻ തന്റെ ഇരിപ്പിടത്തിൽ ഒറ്റയ്ക്ക് ഇരുന്നു തീയുടെ അരികിൽ പൈപ്പ് വലിക്കുന്നു. തന്റെ പൈപ്പിന്റെ അടിമയായതിൽ അയാൾക്ക് വളരെ ലജ്ജ തോന്നി. അത് വീണ്ടും തീയിലേക്ക് എറിയാൻ ആലോചിച്ചു. അങ്ങനെ ചെയ്താൽ അടുത്ത ദിവസം തന്നെ പുതിയ പൈപ്പ് വാങ്ങേണ്ടി വരുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഞാൻ നിന്നെ ബന്ധിച്ചിരിക്കുന്നു, നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നതുപോലെ പിശാജ് അവനെ പരിഹസിക്കുകയും പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ വളരെ ഗൗരവത്തോടെ കാര്യം ആലോചിച്ചു. ഇത് വളരെ യഥാർത്ഥമായിരുന്നു. എല്ലാത്തിനുമുപരി ഈ പുകവലി മോഹം പിശാജിന്റെ ശക്തിയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് മനസ്സിലാക്കി അവൻ മുട്ടുകുത്തി. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് തന്നെ പൂർണമായി വിടുവിക്കാൻ അവൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവനെ വിടുവിച്ചു. 34 വർഷത്തേക്ക് അവൻ ഒരിക്കലും പുകവലിച്ചില്ല. അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് കടന്നു. ആരോ ചോദിച്ചു, ഒരു ക്രിസ്ത്യാനി പുകവലിക്കാമോ? ഇല്ല, ഒരു ക്രിസ്ത്യാനി കത്തിക്കണം, പുകവലിക്കരുത് എന്നായിരുന്നു മറുപടി. സ്മോക്കിംഗ് ലാമ്പ് ഒരു മോശം കുറ്റകരമായ വെളിച്ചമാണ്. ലോകം മുഴുവൻ കാണാനായി നമ്മുടെ വിളക്കുകൾ കത്തിക്കണം. 5:14-16. ആത്മീയവും ധാർമ്മികവും ശാരീരികവും സാമ്പത്തികവുമായ വീക്ഷണകോണിൽ നിന്ന് പുകവലിയുടെ ദോഷം തെളിയിക്കാൻ ഒരു വലിയ പുസ്തകം എഴുതാം. മദ്യപാനവും മറ്റേതെങ്കിലും പാപകരമായ ശീലങ്ങളും പോലെ പുകവലിയും ഒരു സ്വാർത്ഥ ആഗ്രഹമാണ്. ശുദ്ധവായു വിലമതിക്കുന്ന കുട്ടികളുൾപ്പെടെയുള്ള മറ്റുള്ളവരെ ദുർഗന്ധമുള്ളതും പുകയുന്നതുമായ വായു ശ്വസിക്കാൻ ഇത് നിർബന്ധിക്കുന്നു. പുകവലിക്കാരൻ താൻ സഞ്ചരിക്കുന്നിടത്തെല്ലാം പരത്തുന്ന പുകയെക്കുറിച്ച് പറയരുത്. വിടുതൽ എന്ന സത്യം. 7:15-25. ഏത് രൂപത്തിലുള്ള പുകയില അടിമകൾക്കും ഇത് ബാധകമാണ്. ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തതാണ്. എന്തൊരു അസന്തുഷ്ടനാണ് ഞാൻ. എന്നെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തിൽ നിന്ന് ആരാണ് എന്നെ രക്ഷിക്കുക? മരണം. എല്ലാ അടിമതങ്ങളിൽ നിന്നും എല്ലാ ദുരാഗ്രഹങ്ങളിൽ നിന്നും എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടുവിക്കാനാണ് യേശു വന്നത്. അവന്റെ രാജ്യത്തിൽ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. മാലിന്യങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ശാരീരിക മരണം വൃത്തികെട്ട ശീലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നില്ല. കാരണം ബൈബിളിലെ അവസാന അധ്യായം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, മലിനമായവൻ വൃത്തികെട്ടവനായി തുടരണം. 22:11. നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കുക. അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. 8:36. നിങ്ങൾക്ക് സ്വയം ക്രിസ്തുവിലൂടെ വിജയം നേടാൻ കഴിയുന്നില്ലെങ്കിൽ. 16:17. 5:14. അനുസരിച്ച് നിങ്ങളോടൊപ്പം വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു ദൈവഭക്തനായ ഒരു ശുശ്രൂഷകനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യഥാർത്ഥ ആത്മീയ ദൈവപുത്രനെയോ ബന്ധപ്പെടാൻ ശ്രമിക്കുക. 20:6:11-14. 8:1-2. പിശാചിനെ ചെറുക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. 4:7. പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ അഗ്നിയാൽ നിറയുക. നിങ്ങൾ പുകവലി നിർത്തും. ഒരു അടിമയെ മോചിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കും. 10:10. സന്തോഷത്തോടെ പാടാനും കഴിയും.